2024 ഏപ്രിൽ 6 ശനി. ഇന്ന് 1199 മീനം 24. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കേന്ദ്രത്തിൻ്റെ മാതൃകാ ചട്ടം, ജനന രജിസ്ട്രേഷനിൽ മാതാപിതാക്കളുടെ മതം പ്രത്യേകം വേണം. കുട്ടികളുടെ ജനന രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ ഇനി മുതൽ അമ്മയുടെയും അച്ഛൻ്റെയും മതം പ്രത്യേകമായി രേഖപ്പെടുത്തണം. ഇതുവരെ കുടുംബത്തിൻ്റെ മതം ഏതെന്നു മാത്രമാണ് അപേക്ഷാ ഫോമിൽ ചോദിച്ചിരുന്നത്. ജനന മരണ രജിസ്ട്രേഷനുകളുടെ ദേശീയ ഡാറ്റാബേസ് സൃഷ്ടിക്കാനുള്ള നിയമഭേദഗതി 2023 October 1 മുതൽ പ്രാബല്യത്തിലുണ്ട്. ഈ നിയമഭേദഗതിയുടെ ചുവട് പിടിച്ചാണ് മാതൃകാ ചട്ടം കേന്ദ്രം പുറത്തിറക്കിയത്. ഇത് സംസ്ഥാനങ്ങളിൽ വിജ്ഞാപനം ചെയ്യണം. 2023 October 1 ശേഷം ജനിച്ചവരുടെ പ്രായം തെളിയിക്കുന്ന അടിസ്ഥാന രേഖ ജനന സർട്ടിഫിക്കറ്റാണ്. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ അതായത് NPR, വോട്ടർ പട്ടിക, ആധാർ, റേഷൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഭൂമി രജിസ്ട്രേഷൻ എന്നീ വിവരശേഖരങ്ങൾ ജനന മരണ രജിസ്ട്രേഷനുകൾ അനുസരിച്ചാകും പുതുക്കുക. 39.92% പച്ചക്കറികളിൽ കൂടിയ അളവിൽ കീടനാശിനി. ചെറുപയർ, വെള്ളക്കടല സുരക്ഷിതം, ഉണക്കമുന്തിരിയിൽ ഏറെ കൂടുതൽ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച പഴങ്ങളിലൊന്നും കീടനാശിനിയുടെ സാന്നിധ്യമില്ല. കഴിഞ്ഞ വർഷം പൊതുവിപണിയിൽ വിറ്റ 39.92% പച്ചക്കറികളിൽ കീടനാശിനിയുടെ അംശം നിർദ്ദേശിക്കപ്പെട്ട അളവിലും കൂടുതലാണെന്ന് കൃഷിവകുപ്പിൻ്റെ റിപ്പോർട്ട്. പച്ചച്ചീര, കാപ്സിക്കം, സാമ്പാർ മുളക്, മല്ലിയില, പുതിനയില, പയർ എന്നീ പച്ചക്കറികളിലെ ശേഖരിച്ച എല്ലാ സാമ്പിളുകളിലും കത്തിരി, വഴുതന, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക്, കോവയ്ക്ക, പടവലം, തക്കാളി എന്നിവയുടെ 50%-ൽ അധികം സാമ്പിളുകളിലും കീടനാശിനിയുടെ അംശം കണ്ടെത്തി. തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ ഗവേഷണ പരിശോധനാ ലബോറട്ടറിയിൽ കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടത്തിയ പരിശോധനയിലാണ് കീടനാശിനിയുടെ അംശം കണ്ടെത്തിയത്. സേഫ് ടു ഈറ്റ് പദ്ധതി പ്രകാരം പൊതുവിപണിയിൽ നിന്ന് ശേഖരിച്ചവയുടെയും കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച സാമ്പിളുകളുടെയും പരിശോധനയാണ് നടന്നത്. 467 ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകളിൽ 151 എണ്ണത്തിലും അതായത് 32.33% കീടനാശിനിയാംശം കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. പൊതുവിപണിയിൽ നിന്ന് ശേഖരിച്ച ഗ്രീൻ പീസ്, ബസുമതി അരി എന്നിവയിൽ എല്ലാ സാമ്പിളുകളിലും കീടനാശിനിയാംശമുണ്ടെന്നും ചെറുപയർ, വെള്ളക്കടല എന്നിവ സുരക്ഷിതമാണെന്നും കണ്ടെത്തി. ഉണക്കമുന്തിരി കറുപ്പ്, ഉണക്കമുന്തിരി മഞ്ഞ എന്നിവയിൽ കീടനാശിനി സാന്നിധ്യം വളരെ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കീടനാശിനിയുടെ അംശം കണ്ടെത്തിയ പഴവർഗ്ഗങ്ങൾ മുന്തിരി കറുപ്പ്, മുസാമ്പി, ആപ്പിൾ, മാതളം. കീടനാശിനി കണ്ടെത്തിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ജീരകം, പെരുംജീരകം, കാശ്മീരി മുളക്. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ചവ സുരക്ഷിതം. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച 15 പഴവർഗ്ഗങ്ങളിൽ ഒന്നിൽ പോലും കീടനാശിനി സാന്നിധ്യം കണ്ടെത്താനായില്ല. എന്നാൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച 119 പച്ചക്കറികളുടെ സാമ്പിളുകളിൽ 21 എണ്ണത്തിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തി. ചുവപ്പ് ചീര, കറിവേപ്പില, മഞ്ഞൾ, കൂൺ എന്നിവയിൽ കൂടുതൽ സാമ്പിളുകളിലും കീടനാശിനിയുടെ അംശമുണ്ട്. യുദ്ധക്കുറ്റം, ഇസ്രായേലിന് ആയുധം കൊടുക്കരുതെന്ന് UN കൗൺസിൽ. 2 ഓഫീസർമാരെ പുറത്താക്കി ഇസ്രായേൽ സൈന്യം. സഹായമെത്തിക്കാൻ ഗാസയിൽ 2 വഴികൾ തുറക്കും. ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവയ്ക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിൽ ആവശ്യപ്പെട്ടു. യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രായേൽ ഉത്തരവാദിയാണെന്നും 47-അംഗ കൗൺസിലിൽ 28 പേർ അനുകൂലിച്ച പ്രമേയം ആരോപിച്ചു. 6 മാസം പിന്നിടുന്ന യുദ്ധത്തിൽ ഇതാദ്യമായാണ് ജനീവ ആസ്ഥാനമായ UNHRC ഇസ്രായേലിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്നത്. വെടിനിർത്തൽ കരാറിന് അടിയന്തര നടപടി വേണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കാൻ 2 വഴികൾ തുറന്നു കൊടുക്കാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചു. വടക്കൻ ഗാസയിലെ ഇറസ് ഇടനാഴിയും തെക്കൻ ഇസ്രായേലിലെ അഷോദ് തുറമുഖവുമാണ് തുറക്കുക. ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സംരക്ഷിക്കാനെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇസ്രായേലിനുള്ള ഭാവി സഹായമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഗാസയിൽ US സന്നദ്ധ സംഘടനയായ വേൾഡ് സെന്റർ കിച്ചന്റെ 7 പ്രവർത്തകരെ ബോംബിട്ട് കൊന്ന സംഭവത്തിൽ 2 ഓഫീസർമാരെ പുറത്താക്കിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. മറ്റ് 3 ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും സൈനിക ചട്ടങ്ങൾ ലംഘിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സേനാ നേതൃത്വം അറിയിച്ചു. എന്നാൽ സ്വന്തം വീഴ്ചയിൽ സത്യസന്ധമായ അന്വേഷണം നടത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയില്ലെന്നും സ്വതന്ത്ര കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്നും വേൾഡ് സെൻട്രൽ കിച്ചൺ ആവശ്യപ്പെട്ടു. ജീവകാരുണ്യ പ്രവർത്തകരെ ലക്ഷ്യമിടുന്ന ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമാണ് ഏഴുപേരെ വധിച്ചതെന്ന് കൊല്ലപ്പെട്ട കനേഡിയൻ പൗരൻ ജേക്കബ് ഫ്രിംഗറുടെ മാതാപിതാക്കൾ പറഞ്ഞു. തങ്ങളുടെ പൗരൻ ഗാസയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ അംബാസഡറെ വിളിച്ചു വരുത്തി പോളണ്ട് പ്രതിഷേധമറിയിച്ചു. ഒക്ടോബർ 7 ശേഷം UN ഏജൻസിയുടേതടക്കം 169 സന്നദ്ധ പ്രവർത്തകരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 33,091 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 75,750 പേർക്ക് പരിക്കേറ്റു. ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 മുതിർന്ന ജനറൽമാരടക്കം 7 ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ടെഹ്റാനിലെ സംസ്കാര ചടങ്ങിൽ 10,000 പങ്കെടുത്തു. ഇസ്രായേലിന് കനത്ത ശിക്ഷ നൽകുമെന്ന് ഇറാൻ സൈനിക മേധാവി ജനറൽ ഹുസൈൻ സലാമി പ്രഖ്യാപിച്ചു. ബാബരി മസ്ജിദ് തകർത്തത് പാഠപുസ്തകത്തിന് പുറത്ത്. ഗുജറാത്ത് കലാപ ഇരകളിലെ മുസ്ലിം എന്ന വാക്കും മാറ്റി. അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിം വിഭാഗക്കാരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും പാഠപുസ്തകങ്ങളിൽ നിന്ന് NCERT ഒഴിവാക്കി. ഇതുൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്തിയാകും 11-12 ക്ലാസുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകം പുതിയ അധ്യയന വർഷം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. 12-ാം ക്ലാസ്സിലെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം എന്ന പുസ്തകത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന 5 സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചിരുന്നു. 1989 ശേഷം കോൺഗ്രസിന് സംഭവിച്ച തകർച്ച, മണ്ഡൽ കമ്മീഷൻ, 1991 സാമ്പത്തിക നവീകരണ കാലഘട്ടം, രാജീവ് ഗാന്ധിയുടെ കൊലപാതകം, ബാബരി മസ്ജിദ് തകർത്തത് എന്നിവയാണ് ഇത്. രാമജന്മഭൂമി പ്രചാരണവും UPയിലെ രാഷ്ട്രപതി ഭരണവും വർഗീയ കലാപവുമെല്ലാം ഈ പാഠഭാഗത്തിൽ വിവരിച്ചിരുന്നു. ഈ ഭാഗം പൂർണ്ണമായി ഒഴിവാക്കി. സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതെന്നും സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയും അതിന് ലഭിച്ച സ്വീകാര്യതയുമെല്ലാം പരിഗണിച്ചാണിതെന്നും NCERT വിശദീകരിക്കുന്നു. 11-ാം ക്ലാസ്സിലെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട 8-ാം അധ്യായത്തിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗത്തെ ഒരു പരാമർശം ഇങ്ങനെയായിരുന്നു. 1,000+ പേർ, കൂടുതലും മുസ്ലിം വിഭാഗക്കാർ, 2002 ഗുജറാത്ത് കലാപത്തിനിടെ കൊല ചെയ്യപ്പെട്ടു. ഇതിൽ മുസ്ലിം എന്ന പരാമർശം ഒഴിവാക്കി 1,000+ പേർ കൊല്ലപ്പെട്ടുവെന്ന് മാത്രമാക്കി. ഏതൊരു കലാപത്തിലും ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഇരകളാകുന്നുവെന്നാണ് വിശദീകരണം. പാക് അധിനിവേശ കാശ്മീരിനെക്കുറിച്ച് മുൻപത്തെ പാഠപുസ്തകത്തിൽ ഈ പ്രദേശം അനധികൃതമായി കയ്യേറിയിരിക്കുന്നുവെന്ന് ഇന്ത്യ അവകാശപ്പെടുന്നു. പാകിസ്ഥാൻ ഈ പ്രദേശത്തെ ആസാദ് പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന ഭാഗം പരിഷ്കരിച്ച്, എന്നിരുന്നാലും ഇത് പാകിസ്ഥാൻ്റെ അനധികൃത കയ്യേറ്റത്തിലുള്ള ഇന്ത്യൻ പ്രദേശമാണ്, അതിനെ പാകിസ്ഥാൻ അധിനിവേശ ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാക്കി മാറ്റി. മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമായതുമായി ബന്ധപ്പെട്ട ഭാഗവും പരിഷ്കരിച്ചു. 1949 മഹാരാജാവിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള കരാർ ഒപ്പിട്ടു. എന്നാൽ അന്നത്തെ നിയമസഭയുടെ ഉപദേശം തേടിയില്ല. ഇത് പ്രദേശത്തെ പല എതിർപ്പുകൾക്കും കാരണമായി എന്ന പാഠഭാഗത്തിലെ എതിർപ്പുകളുടെ പരാമർശം ഒഴിവാക്കി മഹാരാജാവ് ഒപ്പിട്ടു എന്ന് മാത്രമാക്കി ചുരുക്കി. 10 വർഷം 4 തവണ മാറ്റം. 2014 ശേഷം ഇത് 4-ാം തവണയാണ് NCERT പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നത്. 2024-25 അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങളിലാണ് ഇപ്പോഴത്തെ മാറ്റങ്ങൾ വരിക. 2025-26 മുതൽ പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനെ അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കരിച്ച സിലബസ് അനുസരിച്ചുള്ള പുതിയ പാഠപുസ്തകങ്ങൾ വരും. 500 രൂപ ചെലവിൽ ക്ഷയരോഗ നിർണയം കിറ്റ് വികസിപ്പിച്ച് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏറ്റവും കുറഞ്ഞ ചെലവിലും സമയത്തിലും ക്ഷയരോഗം കണ്ടെത്താനുള്ള കിറ്റ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ചു. ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നതിന് $10 ഏകദേശം 800 രൂപയ്ക്ക് താഴെ ചെലവുള്ള പരിശോധനയ്ക്കായി ലോകാരോഗ്യ സംഘടനയുടെ കാലങ്ങളായുള്ള ശ്രമത്തിന് ഇത് പരിഹാരമായേക്കും. ഈ കിറ്റ് ഉപയോഗിച്ച് ഏതാണ്ട് 500 രൂപയ്ക്ക് ഒരു സാമ്പിൾ പരിശോധിക്കാൻ കഴിയും. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് ശ്രീചിത്രയുടെ കിറ്റ്. ഇന്ത്യയിൽ 100,000 പേർക്ക് ക്ഷയരോഗമുണ്ടെന്നാണ് കണക്ക്. കേരളത്തിൽ ഇത് 67%. കാഴ്ചാ പരിമിതർക്കായുള്ള വിദ്യാലയത്തിൽ പ്രവേശനം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വഴുതക്കാട് പ്രവർത്തിക്കുന്ന കാഴ്ചാ പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ പ്രവേശനം ആരംഭിച്ചു. 40% അതിനു മുകളിലോ കാഴ്ചക്കുറവുള്ളവർക്കാണ് പ്രവേശനം. വിലാസം ഹെഡ്മാസ്റ്റർ കാഴ്ചാ പരിമിതർക്കു വേണ്ടിയുള്ള സർക്കാർ വിദ്യാലയം, വഴുതക്കാട്, തിരുവനന്തപുരം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് അതായത് IHRD 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കോഴ്സുകൾ ആരംഭിക്കുന്നു. 5 ദിവസത്തെ ഓൺലൈൻ കോഴ്സിന് IHRD വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. ശുഭദിനം, നന്ദി.